आप सुन रहे हैं रेडियो रवीश।
नमस्कार, मैं रवीश कुमार। दिस पॉडकास्ट हैज बीन जनरेटेड बाय आर्टिफिशियल इंटेलिजेंस। द वॉइस यू विल नाउ हियर इज नॉट माइंड बट जनरेटेड बाय अ मशीन। वी आर ट्राइंग टू रीच न्यू ऑडियंसेस एंड दस मेकिंग यूज ऑफ व्हाट एआई हैज टू ऑफर। देयर माइट बी सम ट्रांसलेशन रिलेटेड इन एक्यूरेसीज। इन दैट केस प्लीज रेफर टू आवर मेन वीडियो।
2024 കോൺഗ്രസ് അതിന്റെ മാനിഫെസ്റ്റോ പുറത്തിറക്കി. ഹലോ, ഞാൻ രവീഷ് കുമാർ. കോൺഗ്രസ് ഭരണത്തിൽ പാർലമെന്റ് മോദിയുടെ കാലത്ത് പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിക്കുമോ? മാധ്യമങ്ങൾ അതേപടി തുടരുമോ? ജുഡീഷ്യറിയിലെ രാഷ്ട്രീയ ഇടപെടലിന്റെ അതേ പ്രശ്നങ്ങൾ മോദിയുടെ ഭരണകാലത്ത് ആരോപിക്കപ്പെടുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ തുടരുക. അപ്പോൾ നിങ്ങൾ കോൺഗ്രസ് പ്രകടനപത്രിക വായിക്കണം. ഭരണഘടനാപരവും സ്ഥാപനപരവുമായ തകർച്ചയെക്കുറിച്ചുള്ള ആശങ്കകളെ അഭിസംബോധന ചെയ്യുന്ന കോൺഗ്രസ് ഈ പ്രവണത അവസാനിപ്പിക്കാനും സ്ഥാപനങ്ങളുടെ സ്വയംഭരണവും സ്വാതന്ത്ര്യവും ഉറപ്പാക്കാനും അതിന്റെ പ്രകടനപത്രികയിൽ ഉറച്ച പ്രതിജ്ഞാബദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. ജഡ്ജിമാരെ നിയമിക്കുന്നതിനുള്ള കൊളീജിയം സംവിധാനം ഉപേക്ഷിക്കുമെന്നും ജഡ്ജിമാർക്കെതിരായ പരാതികൾ പരിഹരിക്കാൻ കമ്മീഷൻ രൂപീകരിക്കുമെന്ന വാഗ്ദാനവും പ്രകടനപത്രികയിലുണ്ട്. കൂടാതെ സുപ്രീംകോടതിയെ രണ്ട് വിഭാഗങ്ങളായി വിഭജിക്കാൻ ഇത് നിർദ്ദേശിക്കുന്നു. ഒരു ഭരണഘടനാ കോടതിയും അപ്പീൽ കോടതിയും. ജുഡീഷ്യറിയിൽ പട്ടികജാതി പട്ടികവർഗ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുന്നതുൾപ്പെടെ ജുഡീഷ്യൽ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് സുപ്രധാന പ്രതിജ്ഞയെടുത്തു. ഈ മാനിഫെസ്റ്റോ മുൻകാലങ്ങളിലും ഇപ്പോഴുമുള്ള മറ്റു പല രാഷ്ട്രീയ പാർട്ടികളുടേതിൽ നിന്നും വ്യത്യസ്തമാണ്. അതും ബോൾഡാണ്. എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഉറപ്പുകൾ പോലെയുള്ള വാഗ്ദാനങ്ങൾക്കപ്പുറം ഭരണഘടനാപരമായ പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ പ്രകടനപത്രിക സംവാദം ക്ഷണിക്കുന്നു. കോൺഗ്രസിന്റെ ഭരണകാലത്തെയും BJPയുടെ 10 വർഷത്തെ പ്രവർത്തനങ്ങളെയും കുറിച്ചുള്ള ചർച്ചകൾക്ക് അപ്പുറത്തേക്ക് നീങ്ങുന്ന ഭാവിയിലേക്കുള്ള ഒരു കാഴ്ചപ്പാട് ഇത് വാഗ്ദാനം ചെയ്യുന്നു. ഈ വീഡിയോ സമഗ്രമായ ഒരു അവലോകനം നൽകുന്നു. വോട്ടറാകുന്നതിനു മുമ്പ് വിവരമുള്ള ഒരു പൗരനാകാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്ന നിർണായക വിവരങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പറയുന്നത് ശ്രദ്ധിക്കുക. ഇത് ഒരു സാധാരണ തിരഞ്ഞെടുപ്പല്ലെന്ന് പൊതുജനങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ്. ജനാധിപത്യത്തെയും ഭരണഘടനയെയും സംരക്ഷിക്കാനുള്ള തിരഞ്ഞെടുപ്പാണിത്. ഈ യുദ്ധത്തിൽ പൊരുതി ജയിക്കുക എന്നത് നിർണായകമാണ്. ഈ തിരഞ്ഞെടുപ്പ് 2-3% ജനസംഖ്യയുടെയും ഇന്ത്യയിലെ മറ്റ് ഭാഗങ്ങളുടെയും താൽപ്പര്യങ്ങൾ തമ്മിലുള്ള മത്സരമാണ്. ഇന്ത്യ മുഴുവൻ ആഗ്രഹിക്കുന്നത് ഈ പ്രകടനപത്രികയിൽ പ്രതിഫലിക്കുന്നു. അദാനി എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് അവരുടെ പ്രകടനപത്രികയിൽ കാണാം. അവരുടെ പൂർണ്ണമായ ആഗ്രഹങ്ങളുടെ പട്ടിക നിങ്ങൾ അവിടെ കണ്ടെത്തും. പാർലമെന്റിന്റെ ഇരുസഭകളും വർഷത്തിൽ 100 ദിവസം ചേരുന്ന ഒരു ഇന്ത്യയാണ് കോൺഗ്രസ് പ്രകടനപത്രിക വാഗ്ദാനം ചെയ്യുന്നത്. കൂടാതെ സ്പീക്കർ പക്ഷപാതരഹിതനായിരിക്കണം, തന്റെ രാഷ്ട്രീയ പാർട്ടിയുമായുള്ള ബന്ധം വിച്ഛേദിക്കും. 100ലധികം MPമാരെ പാർലമെന്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതിനും മഹുവ മൊയ്ത്രയുടെ അംഗത്വം ശബ്ദവോട്ടിലൂടെ റദ്ദാക്കിയതിനും രാജ്യം സാക്ഷ്യം വഹിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ അവഗണിക്കപ്പെട്ട ഈ വിഷയം കോൺഗ്രസ് പ്രകടനപത്രികയിലൂടെ ചർച്ചയുടെ മുൻനിരയിലേക്ക് കൊണ്ടുവന്നു. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ പ്രതിപക്ഷ ബഞ്ചുകളുടെ അജണ്ട ആഴ്ചയിലൊരിക്കൽ ലോക്സഭയിലും രാജ്യസഭയിലും ചർച്ച ചെയ്ത് സുപ്രധാനമായ പാർലമെന്ററി പരിഷ്കാരത്തെ അടയാളപ്പെടുത്തുമെന്ന് പ്രകടനപത്രിക ഉറപ്പുനൽകുന്നു. 10 വർഷത്തിനിടെ വിശദമായ ഒരു വാർത്താസമ്മേളനം പോലും നടത്താത്ത പ്രധാനമന്ത്രി മോദിക്ക് ലോകമെമ്പാടുമുള്ള പാർലമെന്റുകളിൽ സാധാരണമായ ഈ രീതി നടപ്പിലാക്കാമായിരുന്നു. ഉദാഹരണത്തിന്, ബ്രിട്ടീഷ് പാർലമെന്റിൽ പ്രധാനമന്ത്രിയുടെ പ്രതികരണത്തിനായി ഒരു ദിവസം നിശ്ചയിച്ചിട്ടുണ്ട്. ഈ സമയത്ത് എല്ലാ അംഗങ്ങൾക്കും ചോദ്യങ്ങൾ ചോദിക്കാം, പ്രധാനമന്ത്രി സഭയിൽ ഉത്തരം നൽകണം. മോദിയുടെ 10 വർഷത്തെ ഭരണത്തിൽ പ്രതിപക്ഷം എത്ര നോട്ടീസുകൾ ചർച്ചയ്ക്ക് സമർപ്പിച്ചു എന്നതിന്റെയും അവ സ്വീകരിച്ച നിരക്കിന്റെയും രേഖകൾ പരിശോധിച്ചാൽ പാർലമെന്ററി സ്ഥാപനങ്ങളുടെ പതനമാണ് വെളിപ്പെടുന്നത്. ഒറ്റത്തവണ തിരഞ്ഞെടുപ്പ് എന്ന സമ്പ്രദായത്തെ കോൺഗ്രസ് എതിർക്കുകയും EVM വഴി മാത്രമേ തിരഞ്ഞെടുപ്പ് നടത്തൂ എന്നും പ്രസ്താവിക്കുകയും ചെയ്തു. എന്നാൽ എല്ലാ VVPAT സ്ലിപ്പുകളും എണ്ണും. കൂടാതെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഇൻഫർമേഷൻ കമ്മീഷൻ, CAG തുടങ്ങിയ സ്ഥാപനങ്ങളുടെ സ്വയംഭരണാവകാശം ശക്തിപ്പെടുത്തുന്നതിന് പ്രതിജ്ഞാബദ്ധത നൽകിയിട്ടുണ്ട്. ആസൂത്രണം നിർത്തലാക്കി ആസൂത്രണ കമ്മീഷൻ പുനഃസ്ഥാപിക്കുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചു. കമ്മീഷനെക്കുറിച്ചുള്ള ചർച്ചയും നിതി ആയോഗ് രൂപീകരണവും ചോദ്യം ഉയർത്തുന്നു. കോൺഗ്രസിന്റെ ഈ നിർദ്ദേശങ്ങളും നിർദ്ദേശങ്ങളും BJP ചർച്ച ചെയ്യുമോ? അതിലൂടെ ഈ തെരഞ്ഞെടുപ്പിൽ ഈ ചർച്ചകൾക്ക് പിന്നിലെ കാരണങ്ങൾ മാധ്യമങ്ങൾ രാജ്യത്തെ ഓർമ്മിപ്പിക്കുമോ? ഭരണഘടനാ നീതിയെ സംബന്ധിച്ച 18 ഉറപ്പുകളുടെ രൂപരേഖ നൽകുന്ന കോൺഗ്രസിന്റെ ന്യായപത്രയുടെ പേജ് നമ്പർ 21 ഇത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിന് ഭരിക്കാൻ അവസരമുണ്ടെങ്കിൽ മുൻഭരണകാലത്ത് വിവാദമായ പ്രശ്നങ്ങൾ ഒഴിവാക്കുമെന്ന് ഈ ഉറപ്പുകൾ സൂചിപ്പിക്കുന്നു. ഇത്തവണ കോൺഗ്രസ് അതിന്റെ ഉദ്ദേശ്യങ്ങളും സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന സംവിധാനവും വ്യക്തമായി പ്രസ്താവിക്കുന്നു. കോൺഗ്രസിന്റെ കാഴ്ചപ്പാടുകളാൽ രൂപപ്പെട്ട ഒരു ഇന്ത്യയെ അവതരിപ്പിക്കുന്നു. ഭയത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിന്റെ ഉറപ്പാണ് ആദ്യത്തെ വാഗ്ദാനം. ബോൾട്ട ഹിന്ദുസ്ഥാൻ എന്ന യൂട്യൂബ് ചാനൽ നീക്കം ചെയ്ത അതേ ദിവസം തന്നെ ഈ പ്രകടനപത്രിക പുറത്തിറക്കി. അതിന്റെ നടപടിക്ക് കേന്ദ്ര സർക്കാർ വിശദീകരണം നൽകിയില്ല. ഇത് ഓരോ യൂട്യൂബറെയും നിരോധിക്കുമെന്ന ഭീഷണിയിലാക്കിയിരിക്കുകയാണ്. സമ്പൂർണ്ണ മാധ്യമ സ്വാതന്ത്ര്യം ഉൾപ്പെടെയുള്ള സംസാര സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും പുനഃസ്ഥാപിക്കുമെന്ന് കോൺഗ്രസ് വാഗ്ദാനം ചെയ്യുന്നു. മാനനഷ്ടം കുറ്റകരമല്ലാതാക്കുമെന്നും സിവിൽ നാശനഷ്ടങ്ങളിലൂടെ വേഗത്തിലുള്ള നിയമപരിഹാരങ്ങൾ വാഗ്ദാനം ചെയ്യുമെന്നും ഏകപക്ഷീയവും വിവേചനരഹിതവുമായ ഇന്റർനെറ്റ് സസ്പെൻഷനുകൾ അവസാനിപ്പിക്കുമെന്നും ഇത് പ്രതിജ്ഞ ചെയ്യുന്നു. കൂടാതെ ടെലികോം നിയമം 2023 അവലോകനം ചെയ്യാൻ കോൺഗ്രസ് പദ്ധതിയിടുന്നു. സംസാരവും ആവിഷ്കാരവും നിയന്ത്രിക്കുന്നതും സ്വകാര്യത അവകാശങ്ങൾ ലംഘിക്കുന്നതുമായ വ്യവസ്ഥകൾ നീക്കം ചെയ്യുന്നു. ആൻഡ് കോട്ട്, ഇത് 2019 ആരംഭിച്ചു, ഇന്ന് അതിന്റെ ഉച്ചസ്ഥായിയിലെത്തി. രാഷ്ട്രീയവും സാമ്പത്തികവുമായ കുത്തക കൈവശം വച്ചുകൊണ്ട് മോദി എല്ലാ സ്ഥാപനങ്ങളും പിടിച്ചെടുത്തു. എല്ലാം BJP നിയന്ത്രണത്തിലാണ്. ഇതൊരു കൃത്രിമ ക്രിക്കറ്റ് മത്സരം പോലെയാണ്. ഇത് സോഷ്യൽ മീഡിയ ആയാലും എന്റെ യൂട്യൂബ്, എന്റെ ഇൻസ്റ്റാഗ്രാം എന്നിവയെല്ലാം നോക്കൂ. ഇത് ഒരു സാധാരണ തെരഞ്ഞെടുപ്പല്ലെന്ന് പൊതുജനങ്ങൾ മനസ്സിലാക്കണം. ജനാധിപത്യത്തെയും ഭരണഘടനയെയും രക്ഷിക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പാണിത്. ഇത് ഒരു ചെറിയ ശതമാനവും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളും തമ്മിലുള്ള പോരാട്ടമാണ്. ഈ പ്രകടനപത്രികയിൽ എത്ര ചെറിയ ശതമാനം? അദാനിയുടെ പ്രകടനപത്രികയിലുണ്ട്. ഭരണഘടനാ സ്ഥാപനങ്ങളുടെ തകർച്ചയെക്കുറിച്ച് രാഹുൽ ഗാന്ധി തുടർച്ചയായി സംസാരിച്ചു. ഈ പ്രകടനപത്രികയിൽ അവരുടെ നിഷ്പക്ഷത പുനഃസ്ഥാപിക്കുന്നതിനുള്ള വിപുലമായ നിർദ്ദേശങ്ങൾ കോൺഗ്രസ് വാഗ്ദാനം ചെയ്യുന്നു. കഴിഞ്ഞ ദശകത്തിൽ ഉയർന്നുവന്ന വിവിധ ഭയങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം പാർട്ടി വാഗ്ദാനം ചെയ്യുന്നു. സ്വകാര്യതാ അവകാശങ്ങൾ മുതൽ ഇന്റർനെറ്റ് സസ്പെൻഷൻ, മാനനഷ്ട നിയമം വരെ സ്വകാര്യത പരിരക്ഷ ഉറപ്പാക്കുന്ന വിവിധ വിഷയങ്ങൾ പ്രകടനപത്രികയിൽ ഉൾക്കൊള്ളുന്നു. ഭരണഘടനാ നീതിയെക്കുറിച്ചുള്ള വിഭാഗത്തിൽ സ്വകാര്യത അവകാശങ്ങളിൽ ഇടപെടുന്ന എല്ലാ നിയമങ്ങളും കോൺഗ്രസ് അവലോകനം ചെയ്യുമെന്നും ആവശ്യാനുസരണം ഭേദഗതി ചെയ്യുമെന്നും പറയുന്നു. സമാധാനപരമായി ഒത്തുകൂടാനും സംഘടനകൾ രൂപീകരിക്കാനും ഭക്ഷണം, വസ്ത്രം, പ്രണയം, വിവാഹം, താമസസ്ഥലം എന്നിവയുമായി ബന്ധപ്പെട്ട വ്യക്തിപരമായ തിരഞ്ഞെടുപ്പുകളിൽ ഇടപെടരുതെന്നും കോൺഗ്രസ് വാഗ്ദാനം ചെയ്യുന്നു. യുക്തിരഹിതമായ എല്ലാ നിയമങ്ങളും റദ്ദാക്കപ്പെടും. ഈ തിരഞ്ഞെടുപ്പ് ഇന്ത്യയുടെ ജനാധിപത്യത്തെക്കുറിച്ച് ആഗോളതലത്തിൽ ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. കോൺഗ്രസിന് അധികാരം ലഭിക്കുമോ എന്നത് പരിഗണിക്കാതെ തന്നെ അതിന്റെ പ്രകടനപത്രിക ഈ ആശങ്കകളോട് ഗൗരവമായ പരിഗണന കാണിക്കുകയും അവ പരിഹരിക്കാനുള്ള വഴികൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. ഇന്ത്യ സ്വേച്ഛാധിപത്യത്തിലേക്ക് നീങ്ങുകയാണെന്ന് 2019 തുടക്കത്തിൽ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നതായി 16-അംഗ കമ്മിറ്റിയുടെ ചെയർമാൻ P. ചിദംബരം പരാമർശിച്ചു. പല വിദഗ്ധരും ഇപ്പോൾ അതിനെ ജനാധിപത്യം എന്നതിലുപരി തിരഞ്ഞെടുപ്പ് സ്വേച്ഛാധിപത്യം എന്ന് വിശേഷിപ്പിക്കുന്നു. ഏതാനും ആഴ്ചകൾക്കു മുമ്പ് കോൺഗ്രസ് അധ്യക്ഷൻ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതിന്റെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞിരുന്നു. മോദിയുടെ 10 വർഷത്തെ ഭരണത്തിൽ 400+ MLA മറ്റു പാർട്ടികളിൽ നിന്ന് BJPയിലേക്ക് മാറിയെന്ന് മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞു. ഈ ഡീറെയ്ഡുകളെ തുടർന്ന് നിരവധി പ്രമുഖ നേതാക്കൾ BJPയിലേക്ക് കുടിയേറി. അവിടെ അവർ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നില്ല. ഈ ഡി വഴിയുള്ള രാഷ്ട്രീയ കൂറുമാറ്റങ്ങൾ കോൺഗ്രസ് പ്രകടന പത്രികയിൽ പരാമർശിച്ചിട്ടുണ്ട്. നിയമസഭയിലോ പാർലമെന്റിലോ അംഗത്വത്തിൽ നിന്ന് അയോഗ്യരാക്കുന്നതിനുള്ള ഒരു ഓട്ടോമാറ്റിക് ഗ്രൌണ്ടായി കൂറുമാറ്റം മാറ്റുന്നതിന് ഭരണഘടനയുടെ 10th Schedule ഭേദഗതി ചെയ്യാൻ ഇത് നിർദ്ദേശിക്കുന്നു. പോലീസ്, അന്വേഷണ, രഹസ്യാന്വേഷണ ഏജൻസികൾ നിയമമനുസരിച്ച് കർശനമായി പ്രവർത്തിക്കുമെന്ന് കോൺഗ്രസ് വാഗ്ദാനം ചെയ്യുന്നു. അവരുടെ നിലവിലുള്ള 5 അധികാരങ്ങൾ പരിമിതമായിരിക്കും. അവ പാർലമെന്റിന്റെയോ സംസ്ഥാന നിയമനിർമ്മാണ സഭകളുടെയോ മേൽനോട്ടം വഹിക്കും. നിയമത്തിന്റെ ആയുധവൽക്കരണം, ഏകപക്ഷീയമായ തിരയലുകൾ, പിടിച്ചെടുക്കൽ, അറ്റാച്ച്മെന്റുകൾ, വിവേചനരഹിതമായ അറസ്റ്റുകൾ, 3rd-degree രീതികളുടെ ഉപയോഗം, നീണ്ട തടങ്കൽ, കസ്റ്റഡി മരണങ്ങൾ, ബുൾഡോസർ നീതി എന്നിവ അവസാനിപ്പിക്കുമെന്ന് പ്രകടനപത്രിക പ്രതിജ്ഞയെടുക്കുന്നു. എല്ലാ ക്രിമിനൽ നിയമങ്ങളിലും ആൻഡ് ഹാഷ് 39 ജാമ്യം ചട്ടം, ജയിലാണ് അപവാദം ആൻഡ് ഹാഷ് 39 എന്ന് ഊന്നിപ്പറയുകയും ജയിൽ പരിഷ്കാരങ്ങൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് ജാമ്യം സംബന്ധിച്ച് ഒരു നിയമം നടപ്പിലാക്കാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. പോലീസ് അടിച്ചമർത്തൽ, ഏകപക്ഷീയമായ റെയ്ഡുകൾ, വ്യക്തികളെ വിവേചനരഹിതമായി ജയിലിലടക്കൽ എന്നിവയുടെ സമീപവർഷങ്ങളിലെ പ്രവണതകൾ തടയാൻ ഈ പ്രകടനപത്രിക വ്യക്തമായി ശ്രമിക്കുന്നു. മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ജുഡീഷ്യറി സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സമഗ്രമായ ചർച്ച വേണമെന്നും ആഹ്വാനമുണ്ട്. ഇന്ത്യയിലെ പത്രസ്വാതന്ത്ര്യത്തിന്റെ പതനം തിരിച്ചറിയാൻ വിദേശ പത്രങ്ങളെ ആശ്രയിക്കുന്നത് അനാവശ്യമാണ്. പ്രാദേശിക ഹിന്ദി പത്രങ്ങളിലേക്കുള്ള ഒരു നോട്ടം പ്രശ്നത്തിന്റെ വ്യാപ്തി വെളിപ്പെടുത്തുന്നു. വാർത്താ ചാനലുകൾ കൂടുതൽ അനുസരണയുള്ളതും അന്വേഷണാത്മക പത്രപ്രവർത്തനവും പ്രത്യേകിച്ച് ഇലക്ടറൽ ബോണ്ടുകൾ പോലുള്ള വിഷയങ്ങളിൽ അപൂർവമായി മാറിക്കൊണ്ടിരിക്കുന്നു. മാധ്യമ സ്വാതന്ത്ര്യത്തിന് കോൺഗ്രസ് ശക്തമായ പ്രതിബദ്ധത പുലർത്തുന്നു, സ്വയം നിയന്ത്രണത്തെ അനുകൂലിക്കുന്നു, എന്നാൽ കൂടുതൽ മെച്ചപ്പെടുത്തലുകൾ വാഗ്ദാനം ചെയ്യുന്നു. 1978 ഇന്ത്യൻ പ്രസ് കൗൺസിൽ നിയമത്തിലെ ഭേദഗതികൾ പത്രപ്രവർത്തന സ്വാതന്ത്ര്യവും എഡിറ്റോറിയൽ സ്വാതന്ത്ര്യവും സംരക്ഷിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. ഭരണകൂടത്തിന്റെ നിർബന്ധത്തിൽ നിന്ന് പത്രപ്രവർത്തകരെ സംരക്ഷിക്കുന്നതിനുള്ള നിയമങ്ങൾ, സർക്കാർ നിരീക്ഷണം പരിമിതപ്പെടുത്തൽ, ഉപകരണങ്ങൾ കണ്ടുകെട്ടുന്നത് തടയുക, ഉറവിട രഹസ്യ സ്വഭാവം സംരക്ഷിക്കുക, കൂടാതെ മാധ്യമ കുത്തകകളും ക്രോസ് ഉടമസ്ഥതയും തടയുന്നതിനുള്ള നിയമനിർമ്മാണം അവതരിപ്പിക്കാനും കോൺഗ്രസ് പദ്ധതിയിടുന്നു. കുത്തകയെന്ന് സംശയിക്കുന്ന കേസുകൾ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിലേക്ക് റെഫർ ചെയ്യുന്നു. മാധ്യമ സ്ഥാപനങ്ങൾ അവരുടെ ഉടമസ്ഥാവകാശം, ക്രോസ് ഹോൾഡിംഗുകൾ, വരുമാന സ്ട്രീം എന്നിവ അവരുടെ വെബ്സൈറ്റുകളിൽ വെളിപ്പെടുത്തേണ്ടതുണ്ട്. എല്ലാത്തരം സെൻസർഷിപ്പുകളും ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ട് ഇന്റർനെറ്റ് സ്വാതന്ത്ര്യം നിലനിർത്തുന്നതിനും അനിയന്ത്രിതമായ ഇന്റർനെറ്റ് ഷട്ട്ഡൗൺ തടയുന്നതിനുമുള്ള ഒരു നിയമവും വാഗ്ദാനം ചെയ്യപ്പെടുന്നു. പത്രസ്വാതന്ത്ര്യത്തിന് ഇത്ര വിശദമായ പ്രതിബദ്ധത വാഗ്ദാനം ചെയ്യുന്ന ചുരുക്കം ചിലരിൽ ഒന്നാണ് ഈ പ്രകടനപത്രിക. ജുഡീഷ്യറിയുടെ ഗുണനിലവാരം ഉയർത്തുന്നതിനായി സുപ്രീംകോടതിയിലെയും ഹൈക്കോടതികളിലെയും ചീഫ് ജസ്റ്റിസുമാരുമായി കൂടിയാലോചിച്ച് ഒരു ദേശീയ ജുഡീഷ്യൽ കമ്മീഷൻ സ്ഥാപിക്കാൻ നിർദ്ദേശിക്കുന്ന ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യത്തിനും സ്വയംഭരണത്തിനും ഇത് ഊന്നൽ നൽകുന്നു. ഈ കമ്മീഷൻ ഹൈക്കോടതിയിലെയും സുപ്രീംകോടതിയിലെയും ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുന്നതിനും നിയമിക്കുന്നതിനും മേൽനോട്ടം വഹിക്കുകയും പട്ടികജാതി, പട്ടികവർഗ, പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള പ്രാതിനിധ്യം ഉറപ്പാക്കുകയും 3 വർഷത്തിനുള്ളിൽ എല്ലാ ജുഡീഷ്യൽ ഒഴിവുകളും നികത്തുകയും ചെയ്യും. ഒരു ഭരണഘടനാ ഭേദഗതിയിലൂടെ സുപ്രീംകോടതിക്കുള്ളിൽ 2 ഡിവിഷനുകൾ സൃഷ്ടിക്കുക എന്നതാണ് സുപ്രധാനമായ ഒരു നിർദ്ദേശം. ഒരു ഭരണഘടനാ കോടതിയും ഒരു അപ്പീൽ കോടതിയും. ഏറ്റവും മുതിർന്ന 7 ജഡ്ജിമാർ ഉൾപ്പെടുന്ന ഭരണഘടനാ കോടതി ഭരണഘടനയുടെ വ്യാഖ്യാനവും നിയമപരമോ ദേശീയമോ ആയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ കേൾക്കും. അതേസമയം അപ്പീൽ കോടതി മറ്റ് അപ്പീലുകൾ കൈകാര്യം ചെയ്യും. 3 ജഡ്ജിമാരുടെ ബെഞ്ച് അടങ്ങുന്ന അന്തിമ അപ്പീൽ കോടതി ഹൈക്കോടതികളുടെയും ദേശീയ ട്രൈബ്യൂണലുകളുടെയും അപ്പീലുകൾ പരിഗണിക്കും. പ്രധാനമന്ത്രി മോദി മണിപ്പൂർ സന്ദർശിക്കാൻ മടിക്കുന്നതിനാലാണ് ഭയം ഇല്ലാതാക്കുമെന്ന വാഗ്ദാനം നൽകിയതെന്നും കോൺഗ്രസ് അധ്യക്ഷൻ ഈ അവസരത്തിൽ പരാമർശിച്ചു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറയുന്നത് കേൾക്കൂ. ഭയന്ന് ചിലർ നാടുവിടുന്ന കാലത്ത് നൽകിയ പിന്തുണയ്ക്ക് അദ്ദേഹം നന്ദി അറിയിച്ചു. ഭയക്കുന്നവർ ആരാണ്? ഒരു കുറ്റവാളി മാത്രമേ ഭയപ്പെടൂ. അവരുടെ തത്വങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു നീതിമാൻ ഭയപ്പെടുന്നില്ല. അതിനാൽ ഞങ്ങൾ ഭയപ്പെടുന്നില്ല. നമ്മുടെ നേതാക്കളായ ശ്രീമതി സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഭയമില്ല. ഭയം അവർക്ക് അന്യമാണ്. നമ്മുടെ ജനങ്ങൾക്ക് 400ലധികം സീറ്റുകൾ നേടിക്കൊടുക്കുമെന്ന് വീമ്പിളക്കുന്നത് മോദിയെ മാത്രം ഭയപ്പെടുന്നു. എന്നിട്ടും ആഭ്യന്തരമായും അന്തർദേശീയമായും ധാരാളം യാത്ര ചെയ്തിട്ടും മണിപ്പൂർ പോലുള്ള ഒരു സ്ഥലം സന്ദർശിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. സർക്കാർ ഫണ്ടും വാഹനങ്ങളും ഉപയോഗിച്ചാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയതെങ്കിലും മണിപ്പൂരിനെ അവഗണിക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹം സന്ദർശിക്കാത്തത്? 56-ഇഞ്ച് നെഞ്ചിനെക്കുറിച്ച് വീമ്പിളക്കുന്ന അദ്ദേഹം നിർഭയനാണെന്ന് അവകാശപ്പെടുന്നു. എന്നിട്ടും അദ്ദേഹത്തിന് സന്ദർശിക്കാൻ കഴിയില്ല. അതേസമയം നമ്മുടെ നേതാവ് രാഹുൽ ഗാന്ധിക്ക് ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ കഴിയും. ഭയമാണ് കാരണം. ഭയമുള്ള ഒരാൾക്ക് രാജ്യത്തിന് നന്മ ചെയ്യാൻ കഴിയില്ല. വിളവെടുപ്പിന് മിനിമം താങ്ങുവില ഉറപ്പു നൽകുന്നതടക്കം 5 തരത്തിലുള്ള നീതിയാണ് കോൺഗ്രസ് പ്രകടനപത്രികയിൽ ചർച്ച ചെയ്യുന്നത്. എന്നാൽ പഴയ പെൻഷൻ പദ്ധതി ഇല്ലാതായതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് മറന്നിട്ടില്ലെന്ന് ചിദംബരം വ്യക്തമാക്കി. അത് പരിഗണനയിലാണ്. പുതിയ പെൻഷൻ പദ്ധതി പുനഃപരിശോധിക്കാനും പഴയ പെൻഷൻ പദ്ധതിയുടെ ആവശ്യം പരിശോധിക്കാനും ധനകാര്യ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ഒരു കമ്മിറ്റി രൂപീകരിച്ചു. സമിതിയുടെ റിപ്പോർട്ട് പരിശോധിക്കും വരെ ഇക്കാര്യത്തിൽ നിലപാട് സ്വീകരിക്കുന്നത് അകാലവൃത്തിയാവും. രാജസ്ഥാനിൽ പഴയ പെൻഷൻ പദ്ധതി നടപ്പാക്കുകയും സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയും ചെയ്തിട്ടും BJP പിന്നീട് തീരുമാനം മാറ്റിയെങ്കിലും പ്രകടനപത്രികയിൽ പരാമർശിക്കാതെ പാർട്ടിയുടെ ഹൃദയത്തിലും മനസ്സിലും തങ്ങിനിൽക്കുന്ന പഴയ പെൻഷൻ പദ്ധതിയാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്. മുൻ ധനമന്ത്രി P. ചിദംബരം പറയുന്നത് കേൾക്കൂ. ആൻഡ് ക്വോട്ട്, ഇത് ആൻഡ് #39 മിസ്സിംഗ് ആൻഡ് #39 അല്ല, അത് ഞങ്ങളുടെ മനസ്സിൽ വളരെ കൂടുതലാണ്. എന്നിരുന്നാലും കഴിഞ്ഞ 4 മാസത്തെ സംഭവ വികാസങ്ങൾ ഓർക്കുക. സർക്കാർ അവലോകനത്തിനായി ഒരു കമ്മിറ്റിയെ നിയോഗിച്ചത് ഉൾപ്പെടെ ഫണ്ടഡ് പെൻഷൻ സ്കീമിലൂടെ OPSന്റെ ലക്ഷ്യങ്ങൾക്ക് ധനസഹായം നൽകാൻ ലക്ഷ്യമിട്ടുള്ള NPSഉം OPSനുള്ള ആവശ്യവും. ആൻഡ് ക്വോട്ട്, ബാബു ജഗ്ജീവൻ റാമിന്റെ ജന്മദിനത്തിലാണ് പ്രകടന പത്രിക പുറത്തിറക്കിയതെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. 1947 മുതൽ 1984 വരെ പാർട്ടിക്ക് ജഗ്ജീവൻ റാമിന്റെ ദീർഘകാല സംഭാവനകൾ ഖാർഗെ എടുത്തുപറഞ്ഞു. നെഹ്റുവിന്റെ കാലത്തെ ആദ്യ പ്രകടനപത്രികയും അദ്ദേഹം അനുസ്മരിച്ചു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ വീണ്ടും പറയുന്നത് ശ്രദ്ധിക്കുക. ആൻഡ് ക്വോട്ട്, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ 1951 പുറത്തിറക്കിയ ഞങ്ങളുടെ പ്രകടന പത്രികയുടെ തലക്കെട്ട് കോൺഗ്രസ് എന്തിനുവേണ്ടിയാണ് നിലകൊള്ളുന്നത്, അത് നേടിയെടുക്കാവുന്നതും നടപ്പിലാക്കാൻ കഴിയുന്നതുമായ ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള യാഥാർത്ഥ്യബോധത്തോടെ അതിശയോക്തി കലർന്ന അവകാശവാദങ്ങളോ വശീകരണ പദ്ധതികളോ നടത്താതെ അവതരിപ്പിച്ചു. പണ്ഡിറ്റ് നെഹ്റുവിന്റെ കാലത്ത് ആരംഭിച്ച ഈ സമീപനം നമ്മുടെ നിലവിലെ പ്രകടന പത്രികയിൽ ഞങ്ങൾ തുടർന്നുവരുന്ന തത്വങ്ങൾ സത്യസന്ധാക്കിയും പ്രായോഗികതാക്കിയും ഊന്നൽ നൽകി. കോൺഗ്രസിന്റെ ഈ പ്രകടന പത്രിക ഭരണഘടനാ സ്ഥാപനങ്ങളുടെയും മാധ്യമങ്ങളുടെയും സ്വാതന്ത്ര്യവും സ്വയംഭരണവും പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ നിർദ്ദേശിക്കുന്നതിൽ ശ്രദ്ധേയമാണ്. ജുഡീഷ്യറിയെക്കുറിച്ച് ചർച്ച വേണം. എല്ലാത്തിനുമുപരി ഭരണഘടനാ സ്ഥാപനങ്ങൾ ഏതെങ്കിലും വ്യക്തിയുടെ അധികാരത്തിനായി ചൂഷണം ചെയ്യപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കാൻ എന്ത് നടപടികളാണ് സ്വീകരിക്കേണ്ടത്? അടിയന്തരാവസ്ഥ കാലത്ത് എന്താണ് സംഭവിച്ചതെന്നും മോദിയുടെ കീഴിലുള്ള 10 വർഷത്തിൽ എന്താണ് സംഭവിച്ചതെന്നുമൊക്കെയുള്ള ചർച്ചകൾ എത്രനാൾ തുടരും? സർക്കാരിനെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ ഒരു പത്രപ്രവർത്തകനെ എപ്പോൾ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്നോ അവരുടെ യൂട്യൂബ് ചാനൽ എപ്പോൾ ടാർഗറ്റ് ചെയ്ത് നിരോധിക്കുമെന്നോ അനിശ്ചിതത്വത്തിലാകുന്ന തരത്തിലാണ് ഇന്നത്തെ ഇന്ത്യയുടെ അവസ്ഥ. ഈ വിഷയങ്ങളിൽ ഒരു മൂർത്തമായ ബദലെങ്കിലും കോൺഗ്രസ് അവതരിപ്പിച്ചിട്ടുണ്ട്. ഹലോ, ഞാൻ രവീഷ് കുമാർ.